ദൈവത്തിന് മഹത്വം. മാന്യ ശ്രോതാക്കൾക്ക് ഈ ഇൻ്റർനെറ്റിലൂടെ ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപ് ഹോമിലെറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം എന്നൊരു വിഷയം നാം പഠിക്കുവാൻ ആരംഭിച്ചുവല്ലോ. എന്നാൽ കഴിഞ്ഞ ചില നാളുകളിൽ മറ്റൊരു ക്ലാസ് ഇൻ്റർനെറ്റിൽ ഇടുവാൻ കഴിയാതിരുന്നതിൽ നിങ്ങളോട് ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥനാപൂർവം നമ്മുടെ പഠനം തുടരാം. കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി എന്താണ് പ്രസംഗം, പ്രസംഗത്തിൻ്റെ ആവശ്യകത എന്ത്, വചനപരമായ പ്രസംഗത്തിൻ്റെ പ്രസക്തി എന്ത്, പ്രസംഗകൻ ആര്, പ്രസംഗകനും തൻ്റെ ജീവിതവും എങ്ങനെ, പ്രസംഗത്തിൻ്റെ സോഴ്സ്, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് പ്രീച്ചിങ്, പ്രസംഗത്തിൻ്റെ സ്രോതസ്, പ്രസംഗം എവിടെ നിന്ന് വരേണം, വചനപരമായ പ്രസംഗം, ഈ വിഷയങ്ങൾ നാം പഠിക്കുകയുണ്ടായി. പ്രസംഗത്തിൻ്റെ ആധികാരികമായ സ്രോതസ് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശദമായി പറഞ്ഞ് നിർത്തുകയായിരുന്നു മൂന്നാമത്തെ ക്ലാസ്സിൽ. എന്നാൽ ഈ ക്ലാസ്സിൽ പ്രസംഗം തയ്യാറാക്കുന്ന രീതി എന്ന പ്രസംഗശാസ്ത്രത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് നാം പഠിക്കുന്നത്. ദയവായി പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹാവ് ടു പ്രിപ്പയർ എ സെർമൺ. പ്രസംഗം തയ്യാറാക്കുന്ന രീതി എന്ത്? മുൻകൂട്ടി തയ്യാറാക്കാതെ ആർക്കും ഒരു നല്ല പ്രസംഗം ചെയ്യുവാൻ കഴിയുകയില്ല. നല്ല പ്രസംഗത്തിന് തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെന്നോ നിയോഗമെന്നോ എല്ലാം അറിയാമെന്നോ മുമ്പിലിരിക്കുന്ന ജനത്തോട് പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്കെപ്പോഴും അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല. വില കൊടുക്കാതെ ഒന്നും പ്രാപിക്കുവാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നല്ല പ്രസംഗം ഉളവാകണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കണം, വേദപുസ്തകം ധ്യാനിക്കണം, ധാരാളം വായിക്കണം, ചിന്തിക്കണം. ഇതൊക്കെ നല്ല പ്രസംഗത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങളാണ്. പ്രസംഗം തയ്യാറാക്കുന്ന രീതി വിവിധങ്ങളായിരിക്കുമ്പോൾ തന്നെ പ്രധാനമായി നിലനിൽക്കുന്നതും പ്രയോജനം ചെയ്യുന്നതുമായ ചില വസ്തുതകൾ മാത്രം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ പ്രതിപാദിക്കുകയാണ്. ഒന്നാമതായി, കുറിവാക്യം തിരഞ്ഞെടുക്കുന്ന വിധം, പ്രസംഗത്തിന് വേണ്ടിയുള്ള കുറിവാക്യം തിരഞ്ഞെടുക്കുന്ന വിധം അഥവാ ചൂസിങ് എ ടെക്സ്റ്റ്. പ്രസംഗിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ഒരു വിഷയം ഉണ്ടായിരിക്കും. ടെക്സ്റ്റ് എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് ടെക്സറേ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം ടു പുട്ട് ടുഗെദർ, ടു വീവ് ഓർ സ്പൺ, അതായത് നെയ്ത്ത്, ഒരുമിച്ച് കൂടി ചേർന്നത്, ഒന്നാക്കിയത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കാണ് ടെക്സ്റ്റേവേ എന്ന ലാറ്റിൻ പദം. പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഈ പദത്തിൻ്റെ അർത്ഥം പ്രഭാഷണത്താൽ ആശയം ഒന്നിച്ചാക്കുക എന്നതാണ്. ചുരുക്കത്തിൽ, ടെക്സ്റ്റ് എന്നത് തിരുവെഴുത്തിൻ്റെ ഭാഗവും തിരഞ്ഞെടുക്കുന്ന പ്രസംഗത്തിൻ്റെ അടിസ്ഥാനവുമാണ് എന്ന് നാം മനസ്സിലാക്കണം. വ്യാഖ്യാനം എന്നത് തിരഞ്ഞെടുത്ത ആശയങ്ങൾ കുറുവാക്യത്തോടുള്ള ബന്ധത്തിൽ കൂട്ടിയോജിപ്പിച്ച ക്രമമായും ചിട്ടയായും കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഒരു കുറുവാക്യം തിരഞ്ഞെടുക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടിയ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നാമതായി, റീഡ് ദ ബൈബിൾ റെഗ്യുലർലി, തുടർമാനമായി വേദപുസ്തകം വായിക്കുക. പ്രയോജനമുള്ള പ്രസംഗകർ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവചനം നിരന്തരമായി വായിക്കുന്നത് നമ്മുടെ ശീലമായിരിക്കണം, പരിചയമായിരിക്കണം. എല്ലാ ദിവസവും വചന വായനയ്ക്കായി സമയം കണ്ടെത്തി അത് ഭക്ഷിക്കുന്നവരായിരിക്കണം നാം. വചനം വായിക്കുക, അത് ഹൃദിഷ്ടമാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഒരു ബാലസിംഹം ഇരയെ പിടിച്ചകത്താക്കുന്ന ആവേശത്തോടും ഉത്സാഹത്തോടും തിരുവചനം വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവം ഏറ്റെടുക്കുകയും വേണം. ഒന്നാമതായി മനസ്സിലാക്കുക, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തുടർമാനമായി വേദപുസ്തകം വായിക്കുക. രണ്ടാമതായി, വചനത്തിൻ്റെ ആഴത്തിലിറങ്ങി മുത്തുകൾ കണ്ടെത്തണം. ഗോ ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദ സ്ക്രിപ്ചർ ടു അണ്ടർസ്റ്റാൻഡ് ദ പേൾസ് ഓഫ് ദ മീനിങ് ഓഫ് ദ സ്ക്രിപ്ചർ. തിരുവചനത്തിൻ്റെ ആഴത്തിലിറങ്ങി വചനത്തിൻ്റെ അർത്ഥം മുത്തുകളായി നാം കണ്ടെടുക്കണം. ബൈബിൾ വായന എന്നത് കേവലം വായിക്കുന്നതല്ല, മറിച്ച് ആഴത്തിലിറങ്ങി വായിക്കുന്നതും ധ്യാനിക്കുന്നതുമാണ്. നമുക്ക് കഴിയുന്ന എല്ലാ വീക്ഷണ കോണിൽ നിന്നും വീക്ഷിച്ച് അതിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്തി അറിയുവാനും അറിയിക്കുവാനും നാം തയ്യാറാകണം. ടു നോ ദ മീനിങ് ആൻഡ് ടു മേക്ക് ദ മീനിങ് നോൺ. ഒരു വിഷയത്തെ പഠിക്കുമ്പോൾ, ആഴമായി വായിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള വീക്ഷണവും അറിവും നമുക്ക് ലഭ്യമാകുന്നു. ഉദാഹരണമായി ഒരു വസ്തുത ശ്രദ്ധിക്കുക. ഒരിക്കലൊരു വീടിൻ്റെ പൂമുഖത്തുകൂടി ഒരു പൂവൻ കോഴി നടന്നു പോകുന്നത് ശ്രദ്ധിച്ച 4 പേർ, അതായത് ഒരു വീട്ടമ്മ, ഒരു വീട്ടുടയവൻ, ഒരു കവി, അതുപോലെ തന്നെ ഒരു പാസ്റ്റർ. ഈ 4 പേരും കോഴിയെ കണ്ടപ്പോൾ ഉളവായ 4 ചിന്തകൾ വളരെ ശ്രദ്ധേയമാണ്. വീട്ടമ്മയുടെ പ്രതികരണം, കോഴി അങ്ങ് വളർന്ന് വലുതായല്ലോ, ചന്തയിൽ കൊണ്ട് കൊടുത്താൽ നല്ല വില കിട്ടും, ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കുവാൻ കഴിയും. എന്നാൽ കോഴിയെ കണ്ടപ്പോൾ കുടുംബനാഥന്റെ പ്രതികരണം ഇപ്രകാരമാണ്, കോഴി നല്ല പാകമായിരിക്കുന്നു, പിടിച്ച് നന്നായി പൊരിച്ച് ഒരു കുപ്പിയും കൂടെ വരുത്തിയാൽ 2 ദിവസം കുശാലായി. അവിടെ സന്നിധിനായിരിക്കുന്ന 1 നിമിഷ കവിയായിരുന്നു. തൻ്റെ പ്രതികരണം മനോഹരമായ ഒരു കവിതയായിരുന്നു. പ്രസ്തുത കോഴിയുടെ അലങ്കാരവും പൂവുമെല്ലാം കണ്ടുകൊണ്ട് ഒരു 4 വരി കവിത ഈ കവി അങ്ങ് തയ്യാറാക്കി. പ്രസ്തുത സമയം അവിടെ എത്തിയിരുന്ന ഉപദേശി ഇങ്ങനെ പ്രതികരിച്ചു, ഹാ, ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം, എത്ര മനോഹരമായി ദൈവം ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഇവിടെ ഒരു വസ്തുവിനെയാണ് 4 പേരും കണ്ടത് എന്ന് കേൾവിക്കാർ മനസ്സിലാക്കണം. പക്ഷെ അവരവരുടെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് അവർ പ്രതികരിച്ചു, ഒരു പ്രസംഗകൻ എന്ന നിലയിൽ തിരഞ്ഞെടുക്കുന്ന കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ വീക്ഷണ കോണിലും ചിന്തിച്ച് കണ്ടെത്താവുന്ന സകല ചിന്തകളും കണ്ടെത്തി പ്രഖ്യാപിക്കുവാൻ പ്രസംഗകന് കഴിയണം. ആഴമായ തിരുവചന വായനയിൽ മനസ്സിനെ സ്പർശിക്കുന്ന വാക്യങ്ങൾ കണ്ടെത്തി പഠിച്ച് അതിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ ജനത്തിന് കൊടുക്കുവാൻ തയ്യാറാകണം. 3. ബൈബിൾ പഠനത്തിനും വായനയ്ക്കും സമയം കണ്ടെത്തുമ്പോൾ കയ്യിൽ ഒരു നോട്ട് ബുക്കും കൂടെ നാം കരുതണം. ബൈബിൾ വായനയ്ക്കും പഠനത്തിനും കണ്ടെത്തുന്ന സമയം എപ്പോൾ ആയിരുന്നാലും ഒരു നോട്ട് ബുക്ക് നാം നമ്മുടെ കൈവശം കരുതണം. വചനത്തിൽ കൂടെ നമുക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കുന്ന പ്രകാശനങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ, കിട്ടുന്ന പുതിയ ചിന്തകൾ അപ്പോൾ കുറിച്ചു വെച്ചാൽ പിന്നെ ഒരു അവസരത്തിൽ അത് ഉപയുക്തമാകും, പ്രസംഗത്തിന് സഹായമാകും. കാരണം മറവി എന്ന ഒരു ബലഹീനത നമ്മളിൽ പലർക്കും ഉള്ളതുകൊണ്ട് അപ്പോൾ ലഭിക്കുന്ന പ്രകാശനങ്ങൾ കുറിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. നാലാമതായി, വളരെ പ്രാർത്ഥനാപൂർവം ഉള്ള ഒരു സമീപനത്തോടെയേ കുറുവാക്യം തിരഞ്ഞെടുക്കുവാൻ നാം ശ്രമിക്കാവൂ. ഡോക്ടർ എൽമർ ടൗൺസ് എന്ന പ്രസിദ്ധനായ ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും വായിക്കുകയുണ്ടായി. ബിഫോർ യു ടോക്ക് ടു ദ പീപ്പിൾ അബൌട്ട് ഗാഡ്, യു ടോക്ക് ടു ഗാഡ് അബൌട്ട് ദ പീപ്പിൾ ദാറ്റ് യു ആർ ഗോയിങ് ടു ടോക്ക് ടു. ജനത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് കേൾക്കുന്ന ജനത്തെ കുറിച്ച് ദൈവത്തോട് പറയുക, ദൈവമേ ഈ ജനം ഇങ്ങനെയാണ്, ഇവരുടെ ആവശ്യം അറിഞ്ഞ് നീ ആലോചന തരണമേ എന്ന് പറയണം. ഈ പ്രാർത്ഥന സമീപനത്തോടുകൂടെ വേണം കുറുവാക്യം പോലും തിരഞ്ഞെടുക്കുവാൻ. അപ്പോൾ ഉചിതമായ ചിന്ത ആലോചന കുറുവാക്യത്തിലൂടെ ദൈവം തരുവാനിടയാകും. അഞ്ചാമതായി, പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രകാശം പരത്തുന്നതാണ്. പരിശുദ്ധാത്മാവ് സത്യം, ന്യായം, നീതി, ന്യായവിധി ഇവയെക്കുറിച്ച് ബോധം വരുത്തുന്നതായതുകൊണ്ട് ആത്മീയ സത്യം വെളിപ്പെടുത്തുവാൻ തിരുവചനം പ്രകാശിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിയന്ത്രണവും നിയോഗവും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ഈ മുകൾ പറയപ്പെട്ട അഞ്ച് വസ്തുതകൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അവലംബിച്ചാൽ വളരെ ദൈവനിയോഗപ്രകാരമുള്ള വ്യക്തമായ സുതാര്യമായ സമയത്തിനും കാലത്തിനും ഉചിതമായ കേൾക്കാർക്ക് പ്രയോജനം വരുത്തുന്ന കുറുവാക്യം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് കഴിയും. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടിയ ചില വസ്തുതകൾ കൂടെ ഇതോടൊപ്പം ചേർക്കട്ടെ. കുറുവാക്യം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഈ പറയുന്ന വസ്തുതകൾ കൂടെ നാം ശ്രദ്ധിക്കണം. ഒന്നാമതായി, ആധികാരികതയുള്ള ഭാഗങ്ങൾ നാം തിരഞ്ഞെടുക്കണം. അതിൻ്റെ അർത്ഥം വേദപുസ്തകത്തിൽ ചില ഭാഗങ്ങൾക്ക് ആധികാരികത ഉള്ളൂ എന്നതല്ല, സന്ദർഭത്തെ അവഗണിച്ച് ഒരു വാക്യം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ഇടവരരുത്. സന്ദർഭത്തിനും സമയത്തിനും ഉചിതമായ വാക്യങ്ങൾ. എ ടെക്സ്റ്റ് വിതൗട്ട് എ കോണ്ടെക്സ്റ്റ് ഈസ് എ പ്രീ ടെക്സ്റ്റ് എന്ന ഒരു പറച്ചിലുണ്ട്. പ്രസ്തുത വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലവും അതിൻ്റെ ആധികാരികതയും വെളിപ്പെടുത്തി ഒരു ആത്മീക സന്ദേശം നൽകി കേൾവിക്കാരെ തീരുമാനത്തിലേക്ക് നയിക്കുവാൻ ഉത്സാഹിപ്പിക്കത്തക്ക നിലയിലുള്ള വചനങ്ങൾ ആധികാരികമായി തന്നെ നാം തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകണം. രണ്ടാമതായി, നാം തിരഞ്ഞെടുക്കുന്ന ആധാരവാക്യം പൂർണ്ണമായിരിക്കണം. അതിൻ്റെ അർത്ഥം നാം തിരഞ്ഞെടുക്കുന്ന വേദവാക്യം, കുറിവാക്യം ഏതെങ്കിലും സത്യത്തെക്കുറിച്ചുള്ള പൂർണമായ പ്രസ്താവന ആയിരിക്കണം എന്നത്രേ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും ഒരു വാക്യത്തിൽ നിന്നൊരു പ്രത്യേക പദപ്രയോഗം അടർത്തിയെടുത്ത് അതിനെ പ്രസംഗത്തിന് ആധാരമായി ഉപയോഗിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. കാരണം ആ വാക്യ ആ പ്രത്യേക വാക്ക് അതിന് പിൻപിലും അതിന് മുൻപിലുമുള്ള ആശയമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു പൂർണ്ണ രൂപമുള്ള വചനഭാഗം ആണ് എപ്പോഴും പ്രസംഗത്തിനെടുക്കുമ്പോൾ ഉചിതമായത് എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതായി തിരഞ്ഞെടുക്കുന്ന കുറിവാക്യം കഴിവതും ചുരുങ്ങിയതായിരിക്കണം. പ്രസംഗത്തിനായി ഒരു വേദഭാഗം എടുക്കുമ്പോൾ ഒരു വലിയ ഭാഗം ഒരു വലിയ അധ്യായമൊക്കെ മുഴുവനായി തിരഞ്ഞെടുക്കുന്നത് അത്ര ഉചിതമല്ല. കാരണം നാം പറയുവാൻ ആഗ്രഹിക്കുന്ന ആശയം പൂർണ്ണമായി വെളിപ്പെടുത്തുവാൻ ചിലപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞുവെന്ന് വരില്ല. പഠനത്തിൽ അഥവാ പഠിപ്പിക്കലിൽ അധ്യായത്തിന്റെ പൂർണ്ണ രൂപം നാം മനസ്സിലാക്കണമെന്നാൽ പ്രസംഗത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചുരുങ്ങിയ വേദഭാഗം തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ സംക്ഷിപ്തമായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വിവരണം ഉൾക്കൊള്ളുന്നതായിരിക്കണം നമ്മുടെ കുറിവാക്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നതിലും വലിയ വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കാതിരിക്കണം എന്നത്രേ അതിന്റെ അർത്ഥം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുറുവാക്യം നാം വായിക്കുമ്പോൾ തന്നെ ഈ പ്രസംഗകൻ ഇന്ന വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ അവർ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള ഒരു കുറുവാക്യം നാം തിരഞ്ഞെടുക്കണം. അടുത്തതായി അർത്ഥം കേൾവിക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ കഴിയാത്ത കഠിനമായിട്ടുള്ള വേദഭാഗങ്ങൾ നാം തിരഞ്ഞെടുക്കരുത്. ലളിതമായ കേൾവിക്കാർക്ക് ഗ്രഹിക്കത്തക്ക മനസ്സിലാക്കത്തക്ക നിലയിലുള്ള വേദഭാഗങ്ങൾ നാം തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ കുറുവാക്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വിശേഷിച്ച് നിങ്ങൾ ഒരു സഭാശുശ്രൂഷകനോ സ്ഥിരമായ ദൈവസഭയിൽ പ്രസംഗിക്കുന്ന വ്യക്തിയോ മറ്റോ ആണെങ്കിൽ ഒരു പ്രത്യേക പുസ്തകത്തിൽ നിന്നും മാത്രം എപ്പോഴും കുറുവാക്യം എടുക്കുവാൻ ശീലിക്കരുത്. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളും എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള കുറുവാക്യങ്ങൾ മാറി മാറി തിരഞ്ഞെടുക്കുവാൻ കൂടെ നാം ശ്രമിക്കണം. കുറുവാക്യം തിരഞ്ഞെടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ഒടുവിലായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വിഷയം ഞാനിവിടെ നിർത്തട്ടെ. സംശയാസ്പദമോ അതുപോലെ വ്യക്തമായി വെളിപ്പെടുത്തുവാൻ കഴിയാത്തതോ ആയിട്ടുള്ള വേദഭാഗങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുവാൻ നാം ശ്രമിക്കണം. പരസ്പരമായി വിരുദ്ധ ആശയങ്ങൾ വരുവാൻ ഇടയാവരുത്. പ്രസംഗം എന്നതുകൊണ്ട് പ്രസംഗകന്റെ പാടവം ആഴത്തിലേക്ക് ഇറങ്ങുവാനുള്ള കഴിവ് വലിയ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള സാമർത്ഥ്യം ഇതൊന്നുമല്ല വെളിപ്പെടുത്തുവാൻ നാം ശ്രമിക്കുന്നത്. മറിച്ച് കേൾക്കുന്ന ജനത്തിന് ദൈവത്തിൽ നിന്നൊരു ആലോചന ലഭിക്കത്തക്ക ഒരു സന്ദേശം പറയത്തക്ക നിലയിലുള്ള വാക്യങ്ങൾ വേണം നാം തിരഞ്ഞെടുക്കുവാൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായി ചിന്തിച്ചത് ഒരു കുറുവാക്യം തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ പ്രസംഗം തയ്യാറാക്കുന്ന രീതി എന്നതിൽ ഒരു കുറുവാക്യം തിരഞ്ഞെടുക്കുന്ന വിധം എങ്ങനെ എന്നും അപ്പോൾ തന്നെ ഒരു കുറുവാക്യം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയ വസ്തുതകൾ എന്നുമാണ് നാം ചിന്തിച്ചത്. അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ കുറുവാക്യത്തോടുള്ള നമ്മുടെ സമീപനം നമ്മുടെ അപ്രോച്ച് ടു ദ ടെക്സ്റ്റ് എന്തായിരിക്കണം എന്നതിനെ പറ്റി നാം പഠിക്കും. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, പുനലൂറിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന റെവറൻ കെ സാമുവേൽ എന്ന ദൈവദാസൻ എഴുതിയ പ്രസംഗം എങ്ങനെ തയ്യാറാക്കാം എന്ന പുസ്തകമാണ് ഇന്നത്തെ ക്ലാസ്സിനും തുടർന്നുള്ള ചില ക്ലാസ്സുകൾക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അതിലെ ചില പ്രസ്താവനകൾ അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പുസ്തകം കൈവശമാക്കുന്നതും നല്ലതാണ് എന്നോർപ്പിച്ച് ഞാനിപ്പോൾ അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ ദയവായി തയ്യാറാവുക. ആ ക്ലാസ് ഉടനെ നൽകുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.